ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയ്ക്കും ലോകത്തിനുമിടയിലെ ശക്തമായ കണ്ണിയാണ് പ്രവാസി സമൂഹമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാലുൽപാദനത്തിൽ കേരളം അതിവേഗം സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാനും ക്ലാസുകളിലെ ബാക്ക് ബെഞ്ചസ് ഒഴിവാക്കാനും വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൌമൻസൻ നാളെ ചുമതലയേൽക്കും. മകരവിളക്കിന് നാലു ദിവസം ശേഷിക്കെ ശബരിമല സന്നിധാനവും പമ്പയും നിലയ്ക്കലും ഭക്തജനത്തിരക്കിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയ്ക്കും ലോകത്തിനുമിടയിലെ ശക്തമായ കണ്ണിയാണ് പ്രവാസി സമൂഹമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രവാസി ഭാരതീയ ദിവസിന് ആശംസകൾ നേരുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യക്കാർ എവിടെ പോയാലും തദ്ദേശീയ സമൂഹങ്ങളെ സമ്പന്നമാക്കിയിട്ടുണ്ടെന്നും അതേസമയം അവർ സ്വന്തം പേരുമായി ബന്ധം പുലർത്തുമെന്നും പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ സംസ്കാരത്തെ ആഗോളതലത്തിൽ ജനപ്രിയമാക്കുന്നതിനാൽ പ്രവാസികൾ രാഷ്ട്രദൂതരാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ വൈകിട്ട് 9:00 അപെക്സ് ലെവൽ നാർക്കോ കോർഡിനേഷൻ സെന്റർ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. മയക്കുമരുന്ന് ഭീഷണിയെ ചെറുക്കാൻ കൂട്ടായ ദേശീയ ശ്രമം അവലോകനം ചെയ്യുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. അമിത്ഷാ നാളെ രാത്രി കേരളത്തിലെത്തും. മറ്റന്നാൾ തിരുവനന്തപുരത്ത് ബിജെപി യോഗങ്ങളിലും കേരള കൌമുദി സംഘടിപ്പിക്കുന്ന കോൺക്ലേവിലും അദ്ദേഹം പങ്കെടുക്കും. 2025 അതിവിശിഷ്ട റെയിൽ സേവാ പുരസ്കാരം 100 റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച റെയിൽവേ സോണുകൾക്ക് 26 ഷീൽഡുകളും നൽകും. റെയിൽവേക്ക് നൽകിയ മികച്ച സേവനത്തിനും സംഭാവനകൾക്കും ആദരസൂചകമായാണ് അവാർഡുകൾ നൽകുന്നത്. മഹാകുംഭമേള പോലെ വലിയ പരിപാടികളിൽ സുരക്ഷിതവും സുഗമവുമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥർക്ക് 26 ഷീൽഡുകൾ നൽകുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. രണ്ടാമത് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന് ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉദ്ഘാടന ചടങ്ങിൽ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പങ്കെടുക്കും. രാജ്യത്തുനിന്നും വിദേശത്തുനിന്നുമായി 2500 പേർ 4 ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തെ പ്രതിനിധീകരിച്ച് 60 യുവതി യുവാക്കൾ ഇതിന്റെ ഭാഗമാവും. ഇന്ത്യയുടെ ഭാവി സുരക്ഷിതവും സമൃദ്ധവുമാക്കാൻ യുവജനങ്ങളെ പ്രാപ്തരാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. തിങ്കളാഴ്ച സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ബഹിരാകാശ യാത്രികരായ ശുഭാംശു ശുക്ലയും പ്രശാന്ത് നായരും യുവാക്കളുമായി സംവദിക്കുമെന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഹർപ്രീത് കൌർ സംവാദത്തിൽ പങ്കെടുക്കുമെന്നും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വൈകിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കും. നവീകരണ പ്രവൃത്തിയുടെ അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കേരളത്തിലെത്തും. പുതുപ്പള്ളി ദേശീയ റബ്ബർ പരിശീലന കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. പാലുൽപാദനത്തിൽ കേരളം അതിവേഗം സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. സത്തേൻ ഡെയറി ആന്റ് ഫുഡ് കോൺക്ലേവ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പാലുൽപാദനക്ഷമതയിൽ കേരളം 2nd ഈ വർഷം പാലിൽ 14% വർധനയുണ്ടായതായും ചിഞ്ചുറാണി അറിയിച്ചു. സംസ്ഥാനത്ത് ക്ഷീരകർഷകർക്ക് കൈത്താങ്ങായി വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. തമിഴ്നാട്, തെലങ്കാന, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ ക്ഷീരവികസന മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാനും ക്ലാസുകളിലെ ബാക്ക് ബെഞ്ചസ് ഒഴിവാക്കാനും വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഇതിന് കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി കരട് റിപ്പോർട്ടിന് ഗവൺമെന്റ് അംഗീകാരം നൽകി. തിരുവനന്തപുരത്ത് നിന്ന് റിജു കോലിയക്കോട്.
സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള 2 സുപ്രധാന നിർദ്ദേശങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നതിന് പാഠ്യപദ്ധതിയിലും പഠന രീതിയിലും മാറ്റം വേണമെന്നാണ് ഒരു നിർദ്ദേശം. ദിവസം 3-4 വിഷയങ്ങൾ ഉൾപ്പെടുത്തി ടൈം ടേബിൾ ക്രമീകരണം, പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ ക്ലാസുകളിൽ ലോക്കർ, വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച നോട്ട്സ് എഴുതാൻ ഒരേ ബുക്ക്, പാഠപുസ്തകങ്ങൾ പങ്കിടൽ, ഡിജിറ്റൽ പതിപ്പ് ഉപയോഗം തുടങ്ങിയവ ബാഗിന്റെ ഭാരം കുറയ്ക്കുമെന്നാണ് കരട് റിപ്പോർട്ടിൽ പറയുന്നത്. 20 കുട്ടികളിൽ താഴെയുള്ള മുറികളിൽ ഇരിപ്പിട സംവിധാനം യു ആകൃതിയിൽ മാറ്റാമെന്നാണ് രണ്ടാമത്തെ നിർദ്ദേശം. കരിക്കുലം കമ്മിറ്റിയുടെ കരട് റിപ്പോർട്ടുകൾ SERT വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഈ മാസം 20 വരെ അഭിപ്രായം അറിയിക്കാം. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാകും അന്തിമ തീരുമാനം. വരുന്ന അധ്യയന വർഷം തന്നെ ഈ മാറ്റങ്ങൾ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്.
LDFന്റെ നിർണായക യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ എന്നിവ AKG സെന്ററിൽ തുടരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുടെ നിയമസാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ വാദം കേൾക്കൽ സുപ്രീംകോടതി അടുത്ത ആഴ്ചയിലേക്ക് മാറ്റി. ജനുവരി 13 ഇനി വാദം കേൾക്കുക. SIR നടപടികളെ പിന്തുണച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രാകേഷ് ദ്വിവേദിയാണ് വാദം നടത്തുന്നത്. ജനങ്ങളുടെ പൌരത്വം പരിശോധിക്കാൻ അവകാശമുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൌമൻസൺ നാളെ ചുമതലയേൽക്കും. ജസ്റ്റിസ് നിതിൻ ജാംദാർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ഒന്നര വർഷത്തെ സേവനത്തിന് ശേഷമാണ് നിതിൻ ജാംദാർ സ്ഥാനമൊഴിയുന്നത്. ഇന്ന് വൈകിട്ട് ഫുൾ കോർട്ട് റഫറൻസിലൂടെ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകും. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകളാണ് പുസ്തകശാലകൾ സന്ദർശിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ പുസ്തക പ്രസാധകരുടെ സ്റ്റാളുകൾ പുസ്തകോത്സവ നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് വ്യത്യസ്ത സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മകരവിളക്കിന് നാലു ദിവസം ശേഷിക്കെ ശബരിമല സന്നിധാനവും പമ്പയും നിലയ്ക്കലും ഭക്തജന തിരക്കിലായി. മണിക്കൂറുകൾ നീണ്ട കാത്തുനിൽപ്പിന് ശേഷമാണ് തീർത്ഥാടകർക്ക് ദർശനം ലഭിക്കുന്നത്. ഇന്നലെ രാത്രി നടയടച്ച ശേഷം ഇന്നു രാവിലെ വരെ 34,115 പേർ ദർശനം നടത്തി. 3,830 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് ദർശനം നടത്തിയത്. കേരളം വ്യവസായ സൌഹൃദമല്ലെന്ന പഴയ ചിന്താഗതി പൂർണ്ണമായും മാറിയെന്നും ഇപ്പോൾ നിക്ഷേപകർക്ക് ഏറ്റവും വേഗത്തിൽ സൌകര്യങ്ങൾ ഒരുക്കുന്ന സംസ്ഥാനമാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. പാലക്കാട് വ്യാവസായിക ഇടനാഴിയുടെ പ്രൊജക്ട് ഓഫീസ് ഇരട്ടയാൽ കൊടുമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 12 ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികളിൽ ഏറ്റവും വേഗത്തിൽ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കിയതും പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റിനെ നിയമിച്ചതും കേരളത്തിലാണ്. ഒക്ടോബറിൽ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 36 മുതൽ 42 മാസത്തിനകം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ആറളം വന്യജീവി സങ്കേതത്തെ ചിത്രശലഭ സങ്കേതമായി പുനർനാമകരണം ചെയ്ത് ഗവൺമെന്റ് ഉത്തരവായി. സർവേയിൽ കണ്ടെത്തിയ ശലഭ വൈവിധ്യം കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷമാണ് ശലഭ സങ്കേതമായി ആറളത്തെ പ്രഖ്യാപിച്ചത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
ഭൂപ്രകൃതിയിലും സസ്യസമ്പത്തിലും വൈവിധ്യം പുലർത്തുന്ന ആറളം ജൈവ വൈവിധ്യത്തിലും സമ്പന്നമാണ്. 1984 ആറളത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. 25 വർഷങ്ങളായി ചിത്രശലഭങ്ങളെ ആറളം വന്യജീവി സങ്കേതത്തിൽ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ മലനിരകളിൽ നിന്ന് നദികളിലൂടെയും തോടുകളിലൂടെയും മറ്റ് തുറസായ പാതകളിലൂടെയും ആൽബട്രോ ശലഭങ്ങൾ ഒഴുകിവരുന്ന കാഴ്ച ഏറെ മനോഹരമാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന 40-ൽ പരം എൽഡമിക് ചിത്രശലഭങ്ങളിൽ 27 ആറളത്ത് കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ രേഖപ്പെടുത്തിയ 327 ചിത്രശലഭങ്ങളിൽ 266 ആറളം വന്യജീവി സങ്കേതത്തിലുണ്ട്.
കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ദേശീയപാത 66 മണ്ണ് നിറച്ച് നിർമ്മിച്ച ഉയരപാതകൾക്ക് പകരം പില്ലറിന്മേൽ ഉയരപാത നിർമ്മിക്കുന്നത് സംബന്ധിച്ച് വിദഗ്ധ സമിതി പരിശോധന നടത്തി തീരുമാനിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകിയതായി എൻ കെ പ്രേമചന്ദ്രൻ MP അറിയിച്ചു. MPയുടെ ആവശ്യം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ അംഗീകരിച്ചിരുന്നു. വിഷയത്തിൽ ന്യൂഡൽഹിയിൽ സെക്രട്ടറിയുമായും ദേശീയപാത അധികൃതരുമായും ചർച്ച നടത്തിയ ശേഷമാണ് MPക്ക് അധികൃതർ ഉറപ്പു നൽകിയത്. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനലും നാളെ കൊല്ലത്ത്. അഷ്ടമുടി കായലിലാണ് മത്സരങ്ങൾ. കൊല്ലത്ത് നിന്ന് നീരജ് ലാൽ.
അഷ്ടമുടിയുടെ ഓളപ്പരപ്പിൽ നാളെ ആവേശത്തിന്റെ അലകളുയരും. ഉച്ചയ്ക്ക് ശേഷം 2 മന്ത്രി KN ബാലഗോപാൽ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. കേരളം ഉറ്റുനോക്കുന്ന ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. 11th പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളിയിൽ 9 ചുണ്ടൻ വള്ളങ്ങളും 8 ചെറുവള്ളങ്ങളുമാണ് മത്സരിക്കുക. CBL 3 ട്രാക്കുകളിലായി നിറണം ചുണ്ടൻ, വിയപുരം ചുണ്ടൻ, മേൽപ്പാടം ചുണ്ടൻ, നടുഭാഗം ചുണ്ടൻ, നടുവിലെ പറമ്പൻ ചുണ്ടൻ, കാരിച്ചാൽ ചുണ്ടൻ, ചെറുതന ചുണ്ടൻ, പായ്പാടൻ ചുണ്ടൻ, ചമ്പക്കുളം ചുണ്ടൻ എന്നീ വള്ളങ്ങൾ മത്സരിക്കും. തേവള്ളി കൊട്ടാരത്തിന് സമീപത്ത് നിന്നാരംഭിച്ച് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ബോട്ട് ജെട്ടി വരെ 1,100 ട്രാക്കിന്റെ ദൈർഘ്യം. ഫലപ്രഖ്യാപനത്തിന്റെ കൃത്യത ഉറപ്പാക്കാൻ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 520 ഉയർന്ന് 1,01,720 12,715 ഗ്രാമിന്. കോലാലംപൂരിൽ മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ PV സിന്ധു ഇന്ന് ജാപ്പനീസ് താരത്തെ നേരിടും. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെട്ടി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്തോനേഷ്യയെ നേരിടും. പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ പരാജയപ്പെട്ട ലക്ഷ്യ സെന്നും ആയുഷ് ഷെട്ടിയും ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയ്ക്കും ലോകത്തിനുമിടയിലെ ശക്തമായ കണ്ണിയാണ് പ്രവാസി സമൂഹമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാലുൽപാദനത്തിൽ കേരളം അതിവേഗം സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കാനും ക്ലാസുകളിലെ ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കാനും വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൌമൻസൺ നാളെ ചുമതലയേൽക്കും. മകരവിളക്കിന് 4 ശേഷിക്കെ ശബരിമല സന്നിധാനവും പമ്പയും നിലയ്ക്കലും ഭക്തജന തിരക്കിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.